2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ഗാനഗന്ധർവനും പ്രശംസിച്ച പെരുമ. അസീസിയ അസീസിന്റെ മഹിമ. 6 ജീവിതശൈലി രോഗങ്ങൾക്ക് ദിനംപ്രതി 8 മരുന്നുകൾ കഴിച്ചിരുന്ന കാലമുണ്ടായിരുന്നു അബ്ദുൾ അസീസിന്. ഈ ദുരവസ്ഥയിൽ നിന്ന് ഉള്ള മോചനമെന്ന നിലയിലാണ് ജൈവ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞത്. ജൈവകൃഷിയും വ്യാപകമാക്കി. 1.5 ദശാബ്ദം കഴിയുമ്പോൾ അസീസ് സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ ടെസ്റ്റുകളെല്ലാം നോർമലാണെന്ന്. വിഷം കലരുന്ന ഈ ലോകത്ത് വിഷരഹിതമായ ഭക്ഷണം വിളമ്പുന്നതാണ് PM അബ്ദുൾ അസീസിന്റെ നന്മ. ഗാനഗന്ധർവൻ യേശുദാസിന്റെ വാക്കുകളാണിത്. കൊച്ചി പാടിവട്ടത്തെ അസീസിയ കൺവെൻഷൻ സെന്റർ ഉടമയും ജൈവ ഉൽപ്പന്നങ്ങളുടെ ഉപാസകനുമായ പ്രവാസി വ്യവസായി അസീസിനെ കുറിച്ചായിരുന്നു ദാസേട്ടന്റെ പരാമർശം. സവിശേഷമായ ഒരു സംഗീത പരിപാടിയിൽ അമേരിക്കയിൽ നിന്ന് ഓൺലൈനായി തത്സമയം ചേരുകയായിരുന്നു യേശുദാസ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ തന്നെ ജന്മദിനാഘോഷമാണ് അന്ന് അസീസിയ കൺവെൻഷൻ സെന്ററിൽ നടന്നത്. നടൻ മമ്മൂട്ടിക്കും 45 പിന്നണി ഗായകർക്കുമൊപ്പം ജൈവ വിഭവങ്ങളുടെ സമൃദ്ധമായ സദ്യയും കൂട്ടിയിരുന്ന് അവർ ആസ്വദിച്ചു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് കർമ്മ മേഖലയെങ്കിലും ഓർഗാനിക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്ത് വിപണനം ചെയ്യുന്ന സംരംഭം കൂടിയാണ് അസീസ്. കൂടാതെ മായമില്ലാത്ത പലഹാരങ്ങളും പലചരക്ക് ഇനങ്ങളും വിവിധ സ്റ്റാളുകളിൽ ലഭ്യമാക്കുന്നു. ആവശ്യാനുസരണം ജൈവ സദ്യയും തയ്യാറാക്കി നൽകാൻ സംവിധാനമുണ്ട്. ഈ വിഭവങ്ങൾക്ക് വേറിട്ട രുചിയുമുണ്ട്. മാത്രമല്ല ഭാവഗാനങ്ങളോടും സംഗീതത്തോടും അസീസിന്റെ പ്രിയവും യേശുദാസിന് അറിയാം. അങ്ങനെയാണ് തന്റെ 83-ാം ജന്മദിനം കൊണ്ടാടാൻ ദാസേട്ടൻ കൊച്ചിയിലെ അസീസിയെ തെരഞ്ഞെടുത്തത്. വലിയ സംഗീത വിരുന്നിനോട് കൂടി അതുവരെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം നടന്നിരുന്നത് മൂകാംബിക സന്നിധിയിലും മറ്റുമാണ്. അസീസിയിലെ ചടങ്ങ് വലിയ വാർത്താ പ്രാധാന്യം നേടി. തുടർന്ന് യേശുദാസ് തന്റെ 84-85 പിറന്നാളുകളും അവിടെ തന്നെ ആഘോഷിച്ചാൽ മതിയെന്ന് ആരാധകരെ അറിയിച്ചു. ഭക്ഷണവുമെല്ലാം നൈസർഗികമായ ജീവിത താളത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഗാനരചയിതാവ് RK ദാമോദരൻ അവിടെ വെച്ച് സംഗീതത്തെയും സ്നേഹവിരുന്നിനെയും ബന്ധിപ്പിച്ചത്. അബ്ദുൾ അസീസിനെ സംബന്ധിച്ച് അതെല്ലാം തന്റെ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരം കൂടിയായിരുന്നു. സാംസ്കാരിക മണ്ഡപം. ഒത്തുകൂടാൻ ഒരു കേന്ദ്രം എന്നതിലുപരി കൊച്ചിയിലെ കൺവെൻഷൻ സെന്ററിനെ ഒരു സാംസ്കാരിക മണ്ഡപമാക്കി വളർത്തുകയായിരുന്നു അസീസിയ ഗ്രൂപ്പ്. പ്രമുഖ സംഗീതജ്ഞരുടെ സ്മരണാർത്ഥം ഇവിടെ സംഗീത വിരുന്നുകൾ അരങ്ങേറി. കാലയവനികയിൽ മറഞ്ഞ മുഹമ്മദ് റാഫി, MS ബാബുരാജ്, ജോൺസൺ, രവീന്ദ്രൻ തുടങ്ങിയവർക്കായി സംഗീത പ്രണാമം അർപ്പിച്ചു. റഫി നെറ്റിൽ അദ്ദേഹത്തിന്റെ മകനും പാടാനെത്തി. ഒക്ടോബറിൽ MG ശ്രീകുമാറിന്റെ സംഗീത നിശയും അരങ്ങേറും. മറ്റ് ശല്യങ്ങളില്ലാതെ പാട്ടുകൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഹാളിന്റെ വിന്യാസം. 25,000 വാൾട്ട് അത്യാധുനിക സൗണ്ട് സിസ്റ്റവുമുണ്ട്. അതുകൊണ്ട് വേദി സംഗീതജ്ഞർക്ക് പ്രിയങ്കരമാണ്. എത്തുന്നവർക്ക് ഓർഗാനിക് സദ്യയാണ് സവിശേഷത. ഈ പെരുമയെല്ലാം അറിഞ്ഞാണ് യേശുദാസ് തന്റെ 3 പിറന്നാൾ ആഘോഷിക്കാൻ ഇവിടം തിരഞ്ഞെടുത്തത്. ആദ്യം 300 പേർക്ക് ഇരിക്കാവുന്ന ഹാളായിരുന്നു ഇവിടെ. വർഷങ്ങൾക്ക് മുമ്പ് CPM നേതാവ് MA ബേബിയാണ് സ്വരലേഖയുടെ ഒരു പരിപാടിക്കായി ഹാൾ വിപുലീകരിക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ 1000 പേർക്കുള്ള കപ്പാസിറ്റിയായി. L.സുബ്രഹ്മണ്യൻ, കവിതാ കൃഷ്ണമൂർത്തി ജോഡികളുടെ സംഗീത വിരുന്നുമായാണ് അന്ന് നവീകരണം ആഘോഷിച്ചത്. പ്രത്യേക ഡൈനിങ് ഏരിയ അടക്കമുള്ള സമുച്ചയം വിവാഹമടക്കമുള്ള ഏതാഘോഷങ്ങൾക്കും അനുയോജ്യമാണ്. അസീസിയ ഗ്രൂപ്പ് ഇപ്പോൾ പഴുവിലിൽ 4,000 പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണത്തിലാണ്. 1,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും. ദുബായിൽ ഇലക്ട്രോണിക് ബിസിനസ് സ്ഥാപനവും ഉടൻ തുടങ്ങും. പോസ്റ്റ് മാസ്റ്ററായിരുന്ന പാലിയത്താഴത്ത് മൂസയുടെ മകനാണ് PM അബ്ദുൾ അസീസ്. ഭാര്യ നസീം, മക്കൾ ഐഷാമോൾ, നൌഷാദ്, സിയാദ്. നോമ്പുകാലത്ത് ആയിരങ്ങൾക്ക് അന്നം നൽകുന്ന കാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് അസീസ്. സാധാരണക്കാരായ 5,000 പേർക്ക് കിറ്റുകൾ നൽകുന്നു. ഹാപ്പിനെസ് ത്രൂ ഹെൽത്ത് ആൻഡ് ഹാർമണി എന്നതാണ് അസീസിയ ഗ്രൂപ്പിന്റെ ആപ്തവാക്യം. പഠനവും പ്രവാസവും. 1970 തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ BTech നേടിയ അസീസ് 6 വർഷം OEN ഇന്ത്യയിൽ പ്രവർത്തിച്ച ശേഷമാണ് പ്രവാസ ജീവിതം തുടങ്ങിയത്. ഖത്തർ പെട്രോളിയത്തിന്റെ ദോഹ ഡിവിഷനിൽ പ്രൊഡക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ 25 വർഷം പ്രവർത്തിച്ചു. തുടർന്ന് 2003 ജോലി വിട്ട് ദോഹയിൽ കമ്പനി തുടങ്ങി. സ്കൂളുകൾക്കും ആശുപത്രികൾക്കും ഹോട്ടലുകൾക്കും മറ്റും അനുയോജ്യമായ മെക്കാനിക്കൽ ഉപകരണങ്ങളുടെ വിതരണമാണ് ഏറ്റെടുത്തത്. കമ്പനി ഇപ്പോഴും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. 2 വർഷം മുമ്പ് ദുബായിലെ ഗോൾഡൻ വിസ നേടിയ അസീസ് ദ്രേയ മേഖലയിൽ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ 2 സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചു, അസീസിയ ട്രേഡിംഗ് എന്ന പേരിൽ. അതിനു മുമ്പ് തന്നെ കൊച്ചി പാടിവട്ടത്തെ സ്ഥലത്ത് കൺവെൻഷൻ സെന്റർ ആരംഭിച്ചിരുന്നു. 15 വർഷം മുമ്പ് നാട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ജീവിതത്തിലെ നിർണായകമായ മറ്റൊരു തീരുമാനം അതുമായി ബന്ധപ്പെട്ടുണ്ടായി. കർമ്മരംഗത്തെ തിരക്കുകൾക്കിടെ കൂടപ്പിറപ്പായിരുന്ന ജീവിതശൈലി രോഗങ്ങളാണ് നിമിത്തമായത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എല്ലാം ഉണ്ടായിരുന്നു. 6 രോഗങ്ങൾക്ക് ദിവസവും 8 മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ. ഇതിനൊരു മാറ്റം കിട്ടാനായി ഭക്ഷണരീതിയിൽ ചില ചിട്ടകൾ പാലിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ജൈവ ഉൽപ്പന്നങ്ങളെന്ന പേരിൽ വിൽക്കുന്ന പലതും തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. ജന്മനാട്ടിലെ നിലമൊരുക്കൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അസീസ് പുതിയ തീരുമാനമെടുത്തു. വിഷരഹിതമായ ഭക്ഷണം എന്ന ദൗത്യത്തിന് സ്വയം മാതൃകയായി. ജന്മനാടായ തൃശൂരിലെ പഴുവിൽ പ്രദേശത്തുള്ള 75 ഏക്കർ സ്ഥലത്ത് നിലമൊരുക്കി. ആദ്യം വെണ്ടക്കൃഷിയാണ് തുടങ്ങിയത്. ഒരു വിളവെടുപ്പിൽ 100 കിലോ വരെ കിട്ടി. അധികം വന്നത് വിഷരഹിത പച്ചക്കറി എന്ന പേരിൽ കൊച്ചിയിലെ കൺവെൻഷൻ സെന്ററിന് മുന്നിൽ ഷെഡ് കെട്ടി വിൽപ്പനയ്ക്ക് വെച്ചു. മുൻ ജില്ലാ കളക്ടറും ഔഷധി മുൻ ചെയർമാനും കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായിരുന്ന KR വിശ്വംഭരൻ ഒരു ദിവസം അതുവഴി കടന്നു പോകുമ്പോൾ അവിടെ കയറി. വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പച്ചക്കറി വിഷരഹിതമാണോ എന്ന് എങ്ങനെ പറയാനാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. കൃഷിയിടം നേരിട്ട് സന്ദർശിച്ച് ബോധ്യപ്പെടാൻ തയ്യാറായി. അങ്ങനെയുള്ള മൗത്ത് പബ്ലിസിറ്റിയുടെ സംരംഭം ജനപ്രിയമായി. കൊടുങ്ങല്ലൂരിലും കളമശ്ശേരിയിലും ഭൂമി വാങ്ങി ജൈവകൃഷി കൂടുതൽ വിപുലമാക്കി. സ്ഥിരം സ്റ്റാളുകളും തുടങ്ങി. ഇന്നിപ്പോൾ 65 ഓളം പഴം പച്ചക്കറി ഇനങ്ങളുണ്ട്. വർഷം 50,000 കിലോ വിളവെടുപ്പ് നെൽകൃഷിയുമുണ്ട്. വില അല്പം കൂടും എങ്കിലും ഒരു തവണ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വാങ്ങുന്നതാണ് വിജയം. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, തനിക്ക് സൗഖ്യമുണ്ടെന്നും ടെസ്റ്റുകളിൽ നോർമലാണെന്നും കൃഷി ലാഭകരമല്ലെന്ന വാദത്തിനും അസീസിന് മറുപടിയുണ്ട്. വിളവെടുപ്പ് മാത്രം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകരുത്, വൈവിധ്യവൽക്കരണവും മൂല്യവർദ്ധനയും വേണം. അതിന്റെ ഭാഗമായി പഴുവിൽ ഫാം ടൂറിസം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അസീസിയ ഗ്രൂപ്പ്.